Let's turn to Matthew's Gospel, chapter 5. We were looking at these verses in verse 3 onwards, where Jesus spoke about the people who are really blessed. Who are the people who are really blessed in his eyes?
Now,
if you were to ask a worldly person, who is blessed?
Make
a list of all the qualities of a really blessed man. The worldly person will say, blessed is the man, first of all, who is rich.
Who is good looking.
Or intelligent. Who's got good family. And who's got a house to live in. Good job. You can make a list of 8 or 9 things like that. But when the Lord makes a list, he doesn't include any of those things. No, none of these things. Not even a good family. Because I know some very God-fearing people who got very difficult wives, like Job.
എനിക്കറിയാം വളരെ ദൈവഭക്തരായ ആൾക്കാർ പലരും ഇയ്യോബിനെ പോലെ വളരെ പ്രയാസമേറിയ അനുഭവത്തിലുള്ള ഭാര്യമാരുള്ളവരുണ്ട്
എന്നിട്ടും
അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലാണ്
സോ The, when the Lord makes a list of a number of qualities of a really blessed man,
വസ്തുവുമായും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഗുണങ്ങളെക്കുറിച്ച് കർത്താവ് ഒരു പട്ടിക ഉണ്ടാക്കുമ്പോൾ
And he finally at the end says, those who listen to my words and obey them will build upon the rock. He makes a list of people who are poor in spirit, those who mourn for their sins, those who don't fight for any earthly thing but who are gentle,
and
those who are hunger and thirst for a righteous life, and those who are very merciful to other people who have done wrong to them. These are the really blessed people.
And
if you are like this, then you are a very blessed person. These are the people whom God blesses. If you want God to bless you, you must have the qualities mentioned here.
And
we see verse 8, blessed are the pure in heart. See, I mentioned how we must always have a very sensitive conscience to set right anything we do wrong against God or man.
മനുഷ്യരോടും ദൈവത്തോടും നാം ചെയ്തിട്ടുള്ള തെറ്റായ വിഷയങ്ങളെ എത്രയും വേഗം ക്രമീകരിക്കുവാൻ പറ്റിയ സുതാര്യമായ ഹൃദയത്തിന്റെ അവസ്ഥയുള്ളവരായിരിക്കണം
Even if we don't have victory,
നമുക്ക് ഒരുപക്ഷെ അങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് വിജയമില്ല എങ്കിൽ
we can still keep a good conscience.
എങ്കിലും നമുക്കൊരു നല്ല മനസ്സാക്ഷി പുലർത്തുവാൻ
That means as soon as you've done something wrong, you celebrate.
കാരണം നിങ്ങൾ എപ്പോഴും എപ്പോഴെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ അത് ക്രമീകരിക്കണം
That's how Paul lived.
പൗലോസ് അങ്ങനെയാണ് ജീവിച്ചത്
You see, for example, in Acts 23,
അപ്പോസ്തല പ്രവൃത്തികൾ 23 അധ്യായത്തിൽ അത് നമ്മൾ ഉദാഹരണം കാണുന്നു
He said to the high priest and the council in verse 1, I have lived all my life with a perfectly good conscience before God till this day.
പൗലോസ് ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി സഹോദരന്മാരെ ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു
And the high priest told the people there to strike him on the mouth.
അവന്റെ മുഖത്തടിക്കുവാൻ തക്കവണ്ണം അന്നത്തെ മഹാപുരോഹിതനായ അനന്യാസ് പറയുന്നതായിട്ട് നമുക്ക് വായിക്കും.
Paul said to him, God will going to strike you, you whitewashed wall.
വെള്ളത്തേച്ച ശവക്കല്ലറകളെ നിങ്ങളെ ദൈവം നിന്റെ മുഖത്തടിക്കും എന്ന് പൗലോസ് പറയും.
Now that's not the way to speak when you're struck on the face.
പിന്നെ മുഖത്തടിക്കുമ്പോൾ പ്രതികരിക്കേണ്ടത് ആ വിധത്തിലല്ല.
When they struck Jesus on the face, Jesus did not say, God will smite you, you whitewashed wall.
കർത്താവിന്റെ മുഖത്തടിച്ചപ്പോൾ കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല വെള്ളതേറ്റ ചുവരുകളെ ദൈവം നിങ്ങളെ അടിക്കുമെന്ന്.
But Paul did it.
എന്നാൽ പൗലോസ് അങ്ങനെ പ്രതികരിക്കുന്നതായിട്ട് നാം ഇവിടെ വായിക്കും.
That was not right.
അത് ശരിയല്ല.
Paul made mistakes, you know.
പൗലോസ് പലപ്പോഴും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്.
And it is an encouragement for us to read that even a man like Paul made mistakes.
ഇത് ഒരു നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വിഷയമാണ്. കാരണം പൗലോസിനെ പോലുള്ള വ്യക്തി പോലും ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്.
Supposing you read in the Acts of the Apostles, Paul never made a mistake from the day he was converted.
ഒരുപക്ഷേ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പൗലോസ് മനസ്സാന്തരപ്പെട്ടതിനു ശേഷമായി തന്റെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് വായിക്കുന്നെങ്കിൽ.
I know it will not be an encouragement to me because I have made so many mistakes after I got converted.
അത് നമുക്ക് ആത്മീയമായി ഒരു ഉത്തേജനം നൽകിയില്ല. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നാം തെറ്റുകൾ ചെയ്യുന്നവരാ.
But it's very comforting to know that even a man like Paul made mistakes.
എന്നാൽ പൗലോസിനെ പോലുള്ള ഒരു ദൈവമനുഷ്യൻ ഒരു തെറ്റുകൾ തന്റെ ജീവിതത്തിൽ ചെയ്തിരുന്നു എന്നുള്ളത് ഒരു വിധത്തിൽ നമുക്ക് ആശ്വാസം പകരുന്ന വസ്തു തന്നെയാണ്.
Do you know who wrote the Acts of the Apostles?
അപ്പോൾ ചിലപ്പോഴത്തെ ഒരു പുസ്തകം ആരാണ് ഇതിൽ നിങ്ങൾക്ക്
അറിയാമോ? ലൂക്ക്.
ലൂക്കോസ്.
ഹി റോട്ട് ദ ഗോസ്പൽ ഓഫ് ലൂക്ക്.
സുവിശേഷം എഴുതി.
ആൻഡ് ദെൻ ഹി റൈറ്റ്സ് ഇൻ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് സെയിങ് ദ ഫസ്റ്റ് അക്കൗണ്ട് ഐ ഗേവ് തിയോഫിലസ് നൗ ഐ എം റൈറ്റിംഗ് എ സെക്കൻഡ് വൺ.
അതിനുശേഷമായിട്ട് തന്റെ രണ്ടാം പുസ്തകമായിട്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ ലൂക്കോസ് എഴുതുന്നത്.
നൗ ഡു യു നോ ഹു ലൂക്ക് വാസ്?
ലൂക്കോസ് ആരായിരുന്നു നിങ്ങൾക്ക് അറിയാമോ?
ഹി വാസ് വൺ ഓഫ് പോൾസ് ക്ലോസസ്റ്റ് co-workers.
പൗലോസിന്റെ വളരെ അടുത്ത ഒരു സഹവേലക്കാരനായിരുന്നു ലൂക്കോസ്.
ട്രാവലിംഗ് വിത്ത് പോൾ വെരി ഓഫൻ ടു മെനി മെനി പ്ലേസസ്.
പലപ്പോഴും പൗലോസിനോടൊപ്പം തന്നെ മിഷണറി യാത്രയിൽ യാത്ര ചെയ്തിരുന്നവനാണ്.
ഹി വാസ് ദ വൺ ഹൂ വാസ് റൈറ്റിംഗ് ഓൾ ദിസ് ബയോഗ്രഫി ഓഫ് പോൾസ് ലൈഫ്.
പൗലോസിന്റെ ജീവിതത്തിന്റെ ജീവിത ചരിത്രം എഴുതിയ ആൾ ലൂക്കോസ് ആണ്.
Now you ask yourself, supposing you were Paul's co-worker,
നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഒരുപക്ഷെ നിങ്ങൾ പൗലോസിനോടൊപ്പം പ്രവൃത്തി ചെയ്ത ഒരു സഹപ്രവർത്തനായിരുന്നു.
And you have to write about his life.
പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഒരു അവസരം കിട്ടിയെങ്കിൽ.
Will you write about his faults?
പൗലോസിന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകളെ കുറിച്ച് നിങ്ങൾ എഴുതുമോ?
Supposing you are writing a life story of your father.
ഒരുപക്ഷെ നിങ്ങളുടെ പിതാവിന്റെ തന്നെ ഒരു ജീവചരിത്രം നിങ്ങൾ എഴുതുന്നു എന്നിരിക്കും.
Will you write about all the mistakes he made?
തന്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെ കുറിച്ച് നിങ്ങൾ എഴുതുമോ?
It's very difficult.
ഒരിക്കലുമില്ല, പ്രയാസമാണ്.
Particularly if you were respect a godly man like Paul who was such a mighty servant of God.
പൗലോസിനെ പോലെ വളരെ ദൈവഭക്തൻ എന്ന് ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് എഴുതുമ്പോൾ.
You would like to just say all the good things he did and
താൻ ചെയ്ത
not mention what other things he did.
താൻ ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ച് മാത്രമേ എഴുതുകയുള്ളൂ, തന്റെ ജീവിതത്തിൽ വന്ന കുറവശങ്ങളെ കുറിച്ച് ഒരിക്കലും അത് എടുത്തു കാണിക്കുകയില്ല.
Then why do you think Luke wrote all this?
പിന്നെ എന്തുകൊണ്ടാണ് ലൂക്കോസ് ഈ വിഷയങ്ങളൊക്കെ എഴുതിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു?
പോൾ ഷേവ്ഡ് ഹിസ് ഹെഡ് വൺസ്.
ഒരിക്കൽ പൗലോസ് തന്റെ തല മുണ്ഡനം ചെയ്തു.
ദാറ്റ് ഹി സർക്കംസൈസ്ഡ് ടിമോത്തി.
തിമോത്തിയോസിനെ പരിശേദന ചെയ്തു.
ഈവൻ ദോ ലേറ്റർ ഓൺ ഇൻ ഗലേഷ്യൻസ് ഹി സേസ് സർക്കംസിഷൻ ഈസ് നോട്ട് നെസസറി.
പരിശേദന ആവശ്യമില്ല എന്ന് പിന്നത്തേതിൽ ഗലാത്യ ലേഖനത്തിൽ തന്നെ എഴുതുന്നു.
And how he fought with Barnabas.
ബർന്നബാസുമായിട്ട് താൻ പോരാടി.
How he shouted at the high priest.
മഹാപുരോഹിതന്റെ നേരെ താൻ ഉച്ചത്തിൽ സംസാരിച്ചു.
So many mistakes.
അങ്ങനെ പല തെറ്റുകൾ പൗലോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
Why did Luke write it?
എന്തുകൊണ്ടാണ് ലൂക്കോസ് ഇതൊക്കെ എഴുതിയത്?
You know the answer?
അതിന്റെ ഉത്തരം നിങ്ങൾക്കറിയാമോ?
Yeah, first of all, because he was inspired by the Holy Spirit.
ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവിനാൽ ഉത്തേജിതനായിട്ടാണ് താൻ ഈ പുസ്തകം എഴുതി.
If I were in Luke's place, even if I'm inspired by the Holy Spirit, I'll find it a bit difficult to write these. I'll find it very difficult to write about a man of God saying he made all these mistakes. I think there was another reason. Paul must have told him, listen, if you are going to write about my life, write everything. Don't hide these 3-4 things.
നീ എന്റെ ജീവിതത്തെ കുറിച്ച് എഴുതുകയാണെങ്കിൽ എല്ലാ കാര്യവും വ്യക്തമായിട്ട് നീ എഴുതണം, ഈ ചില കാര്യങ്ങൾ നീ മറച്ചു വെക്കരുത് എന്ന് ഒരു പക്ഷേ പൗലോസ് ലൂക്കോസിനോട് പറഞ്ഞു.
Don't just write that handkerchiefs that touch my body heal the sick.
എന്റെ റൂമാൽ കൊണ്ട് രോഗികളെ സൌഖ്യമായി എന്നുള്ളത് മാത്രമല്ല.
ഓൾസോ റൈറ്റ് ദാറ്റ് ഐ ഷൗട്ടഡ് അറ്റ് ദ ഹൈ പ്രീസ്റ്റ് ആൻഡ് ലോസ്റ്റ് മൈ ടെമ്പർ.
അപ്പോൾ തന്നെ ഞാൻ എന്റെ നിയന്ത്രണം വിട്ടിട്ട് മഹാപുരോഹിതൻ നേരെ കയർത്ത് സംസാരിച്ചതായി നീ എഴുതുന്നു.
That shows me the tremendous humility of the apostle Paul.
ഇതു അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ വലിയ താഴ്മയുടെ അനുഭവം നമ്മളെ.
He did not want other people to get a wrong impression about him.
തന്നെക്കുറിച്ച് തന്നെ മറ്റുള്ളവർക്ക് ഒരു തെറ്റായ അഭിപ്രായം ഉണ്ടായിരിക്കുവാൻ താൻ ആഗ്രഹിച്ചു.
We try to project an image of some super spiritual person that we are.
നമ്മളൊക്കെ വളരെ അസാധാരണമായ ആത്മീയരാണെന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കുവാൻ നാം ശ്രമിക്കാറുണ്ട്.
But it's not really true.
എന്നാൽ വാസ്തവത്തിൽ അത് ശരിയല്ല.
Because there are so many mistakes and faults we make in our life which we don't admit.
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകും, നമ്മൾ സമ്മതിക്കാൻ തയ്യാറല്ല.
And I would say that here we learn a lesson of what it means to have a good conscience.
ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടായിരിക്കേണ്ട എന്നുള്ളത് അതിനെക്കുറിച്ച് ഇവിടെ ഞാൻ പഠിക്കുവാൻ.
ഇറ്റ് ഡസൻ്റ് മീൻ ദാറ്റ് ഐ നെവർ മേക്ക് എ മിസ്റ്റേക്ക്.
ഇതിന്റെ അർത്ഥം ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉള്ളതല്ല.
ബട്ട് വെൻ ഐ മേക്ക് എ മിസ്റ്റേക്ക് ആൻഡ് ഐ റിയലൈസ് ഇറ്റ് ആൻഡ് ക്വിക്ക് ടു അഡ്മിറ്റ് ഇറ്റ്.
എന്നാൽ ഞാൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ മനസ്സിലാക്കുകയും ഉടനെ തന്നെ അത് സമ്മതിച്ച് ഏറ്റുപറയുകയും ചെയ്യും.
Yeah, that's right.
അത് ശരിയാ.
I made a mistake.
ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി.
Please forgive me.
അത് എന്നോട് ക്ഷമിക്കുക.
So that's what Paul says.
Adana Paulosoda paray.
He immediately said, "Oh, I'm sorry. It says you shall not speak evil of a ruler of your people," and he admits he was wrong.
Dinde janathinte adhivanaya oruvan ediraayittu parayidu devojanam parayumbol Paulos adu manasilakki than ivide adu chevayodikey cheyanaayum kaanam.
So what does it mean to have a pure heart?
ഒരു നല്ല ഹൃദയം ഉണ്ടായിരിക്കുക
എന്നാണ് a good conscience.
ഒരു നല്ല മനസ്സാക്ഷി.
See, there is a difference between the two.
ഇതു തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്.
I want you to show you 1 Timothy 1.
1 തിമോത്തി 1-ാം അധ്യായം.
Verse 5.
അതിന്റെ 5-ാം വാക്യം.
The goal of our instruction is love from a pure heart and a good conscience.
ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവാചി വിശ്വാസം എന്നിവയാലുള്ളവാകുന്ന സ്നേഹം തന്നെ.
So we see here pure heart is different from a good conscience. The two things are mentioned separately.
ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു ശുദ്ധ ഹൃദയവും നല്ല മനസ്സാക്ഷിയും തമ്മിൽ രണ്ടും രണ്ടാണ്.
They are not the same.
അത് രണ്ടും ഒന്നല്ല.
Some people think good conscience means pure heart.
നല്ല മനസ്സാക്ഷി എന്ന് പറയുന്നതാണ് ശുദ്ധ ഹൃദയം എന്ന് പലരും ചിന്തിച്ചിരിക്കുന്നത്.
Good conscience means every sin has been confessed.
നല്ല മനസ്സാക്ഷി എന്ന് പറയുന്നത് എല്ലാ പാപങ്ങളും നാം ഏറ്റുപറയുന്ന ഒരു സ്വഭാവം.
If I shouted at the high priest, I say, yes, I am sorry, I shouted, please forgive me.
ഞാൻ മഹാപുരോഹിതനെ നേരെ ഉച്ചത്തിൽ സംസാരിച്ചെങ്കിൽ ഞാൻ ചെയ്തു തെറ്റായി പോയി എന്ന് ഞാൻ ഏറ്റുപറയും.
That's a good conscience.
അതൊരു നല്ല മനസ്സാക്ഷി.
I immediately cleanse my conscience with God and with men.
എന്റെ മനസ്സാക്ഷി ദൈവത്തോടും മനുഷ്യരോടുമുള്ള അഭിഷേകത്തിൽ എന്റെ മനസ്സാക്ഷിയെ ഞാൻ അപ്പോൾ തന്നെ.
But a pure heart means more than that.
നല്ലൊരു ശുദ്ധ ഹൃദയം എന്ന് പറയുന്നത് അതിനും കവിഞ്ഞതാണ്.
A pure heart means I have no place in my heart for anybody other than God.
ഒരു ശുദ്ധ ഹൃദയം എന്ന് പറയുന്നത് ദൈവം ഒഴികെ മറ്റൊന്നിനും എന്റെ ഹൃദയത്തിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്.
See, a person may have a good conscience that he has not done anything wrong.
ഒരു മനുഷ്യൻ ഒരുപക്ഷെ താൻ തെറ്റായി ഒന്നും ചെയ്തില്ല എന്നുള്ള വിഷയത്തിൽ ഒരു നല്ല
മനസ്സാക്ഷി.
അഥവാ താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ ദേഷ്യം പറഞ്ഞ് അതിന് ക്രമീകരണം പാലിച്ചു.
He may still have a place for money in his heart or his job.
എന്നാൽ തന്റെ ജീവിതത്തിൽ ലോകത്തിന്റെ ധനത്തിനോ അല്ലെങ്കിൽ തന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കൊക്കെ ഈ സ്ഥാനം തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും.
He has got place for God.
അദ്ദേഹത്തിന് ദൈവത്തിന്റെ ഒരു സ്ഥാനമുണ്ട്.
Maybe 75% for God.
75% തന്റെ ഹൃദയത്തിൽ ദൈവത്തിന് തനിക്ക് സ്ഥാനമുണ്ടായിരിക്കും.
25% for his job and money and all that.
എന്നാൽ 25% തന്റെ ഔദ്യോഗിക വിഷയവും അതിന്റെ പണപരമായ കാര്യങ്ങളും.
You may say, what's wrong with that?
അതിലെന്താണ് തെറ്റ് എന്നൊരു പക്ഷേ.
If you give 75% of your heart to God, can't you give 25% for these other things?
തന്റെ ഹൃദയത്തിന്റെ 75% ദൈവത്തിന് കൊടുത്തിട്ട് ബാക്കിയുള്ള 25% ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് കൊടുക്കരുത് എന്നൊരു പക്ഷേ താൻ ചോദിച്ചേക്കും.
Let's turn to Matthew 22.
മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധേയത്തിലേക്ക്.
Then we read of a lawyer asking Jesus a question.
ഇവിടെ ഒരു തത്വജ്ഞാനി വന്ന് കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ട്.
Testing him.
കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട്.
And saying, teacher, verse 36, which is the great commandment in the law?
അതേപോലെ ഗുരു, ഏതാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് താൻ ചോദിക്കും.
And Jesus said, this is the great commandment.
കർത്താവ് പറയുന്നു ഇതാണ് ഏറ്റവും വലിയ കൽപ്പന.
You shall love the Lord your God with all your heart, with all your soul, with all your mind. This is the great and foremost commandment.
നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന.
First commandment. Before you can do any other commandment.
നിങ്ങൾ മറ്റെന്തെങ്കിലും കൽപ്പന പ്രമാണിക്കുന്നതിന് മുമ്പായി ആദ്യമായി നിങ്ങൾ അനുസരിക്കേണ്ട കൽപ്പന ഇതാണ്.
What is that?
എന്താണത്?
To love God with all your heart.
ദൈവത്തെ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോട് കൂടി സ്നേഹിക്കുക.
Not 75%.
75% അല്ല.
If all your heart loves God, then what is there is a place in your heart for anything else.
നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടായിരിക്കേ.
There's no place even for your wife.
ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയ്ക്ക് പോലും നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടായിരിക്കേ.
You know, when you love your wife like these cinema stories say how people love one another.
ഒരുപക്ഷെ ഈ സിനിമ കഥകളിലൊക്കെ കാണുന്ന പോലെ ഉള്ള ആവശ്യത്തിൽ ലോകപരമായ ഒരു സ്നേഹത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നതെങ്കിൽ
that type of love is not a permanent deep love.
അങ്ങനെ ആ വിധത്തിലുള്ള ഒരു സ്നേഹം അത് ഒരു അടിസ്ഥാനം ആഴമേറിയ ഒരു യഥാർത്ഥ സ്നേഹമല്ല.
Love one moment and they'll fight next moment also.
ഒരു നിമിഷത്തിൽ അവർ സ്നേഹിക്കും അടുത്ത നിമിഷത്തിൽ അവർ തമ്മിൽ പോരാട്ടം.
But when you love God with all your heart,
എന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ
and you have no place in your heart for your wife,
നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്ഥലമില്ലാതെ ഇരിക്കുമ്പോൾ
and you love your wife in obedience to God's command,
എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അനുസൃതമായി നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കും,
then it will be a permanent deep love for your wife.
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്നേഹം അത് നിലനിൽക്കുന്നതും അത് വളരെ ആഴമേറിയതുമാണ്.
And it, nothing will change your love for your wife.
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളുടെ ഭാര്യയോടുള്ള സ്നേഹത്തെ നിങ്ങൾ മാറ്റുവാൻ
you will love your wife much better when you love God with all your heart.
ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയെ വളരെ നന്നായി സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.
So to love God with all your heart is the best way to love other people also.
അപ്പോൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ വളരെ നന്നായി സ്നേഹിക്കുവാൻ ഇടയാകും.
So if I love God with all my heart, there's no place in my heart for money.
ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പണത്തിന് എന്റെ ഹൃദയത്തിൽ
സ്ഥാനം no place in my heart for a job.
ഒരു ജോലിക്ക് എന്റെ ഹൃദയത്തിൽ സ്ഥാനമില്ല.
No place in my heart for many many things.
മറ്റു പല പല കാര്യങ്ങൾക്കും എന്റെ ഹൃദയത്തിൽ സ്ഥാനമില്ല.
Because I love God with all my heart.
കാരണം ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടു കൂടി ദൈവത്തെ സ്നേഹിക്കുന്നു.
And with all my soul it says.
പൂർണ്ണ ആത്മാവോടും കൂടി എന്നാണ്.
With all my mind.
എന്റെ പൂർണ്ണ മനസ്സോടും കൂടി.
That is what it means to have a pure heart.
ഇതാണ് ഒരു ശുദ്ധ ഹൃദയം ഉണ്ടായിരിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥം.
God is everything.
ദൈവം തന്നെ മുഴുവൻ.
Lord, I don't desire anything on earth but you.
നീ ഒഴികെ ലോകത്തിൽ ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള
ആഗ്രഹം. I don't desire money or position or comfort or anything.
പണമോ പദവിയോ ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളോ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
If I have you, I have everything.
എനിക്കെല്ലാം ഉണ്ട്.
If I don't have you, then I have nothing. Can you say that to God? What did Jesus say? Blessed are the pure in heart. The pure in heart. They will see God. And that also means that they see only God. They don't see other things.
അവിടെ വ്യക്തമായിട്ട് പറയുന്നത് അവർ ദൈവത്തെ കാണും മറ്റുള്ള വസ്തുക്കൾ കാണുമെന്നല്ല.
They don't see money, they don't see the job, they don't see anything else. They see God.
പണമോ ജോലിയോ ലോകത്തിന്റെ മറ്റു കാര്യങ്ങളോ കാണുമെന്നല്ല, ദൈവത്തെ കാണുമെന്നാണ് എഴുതിയിരിക്കുന്നത്.
And they look at money through God.
അവർ പണത്തെ നോക്കുന്നത് ദൈവത്തിലൂടെയാണ്.
They look at their job through God.
അവർ തങ്ങളുടെ ജോലിയെ നോക്കുന്നത് ദൈവത്തിലൂടെ.
They look at their wives and enemies and everybody through God.
തന്റെ ഭാര്യമാരെയും ശത്രുക്കളെയും ഒക്കെ അവർ കാണുന്നത് ദൈവത്തിലൂടെയാണ്.
So they can love their enemies.
അങ്ങനെയെങ്കിൽ അവർക്ക് തങ്ങളുടെ ശത്രുക്കളെയും
സ്നേഹിക്കാം. Then you'll be able to love your wife no matter how she behaves.
നിന്റെ ഭാര്യ എത്ര മോശമായിട്ട് നിന്നോട് പെരുമാറിയാലും അവളെ നന്നായി സ്നേഹിക്കുവാൻ നിന്നെ സാധിക്കും.
And you will never get attached to money because you always see it through God.
പണത്തോട് നിനക്ക് കൂടുതൽ അടുപ്പം ഉണ്ടായിരിക്കില്ല, കാരണം നീ ദൈവത്തോടാണ് അടുത്തിരിക്കുന്നത്.
See, if I put God in front of me and I see him first of all in everything,
ഞാൻ ദൈവത്തെ എന്റെ മുമ്പിൽ വെച്ച് എല്ലാത്തിലും ആദ്യമായി ഞാൻ ദൈവത്തെ
കാണുന്നു.
ദൈവത്തിൽ കൂടി മാത്രമേ ലോകത്തിലുള്ള മറ്റെല്ലാത്തിനെയും എനിക്ക് കാണുവാൻ
സാധിക്കൂ.
എന്നാൽ ലോകത്തിലെ മറ്റൊരു കാര്യത്തിലും എന്റെ ജീവിതത്തിൽ യാതൊരു ഇൻഫ്ലുവൻസും
ഉണ്ടായിരിക്കും.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകട്ടെ,
യു ലുക്ക് അറ്റ് ദാ പ്രോബ്ലം, ഇറ്റ് വിൽ ഡിസ്കറേജ് യു.
ആ പ്രശ്നം ഒരുപക്ഷെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതായി,
ഓർ കോസ് യു ആങ്സൈറ്റി,
അത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആകാംക്ഷ ജനിപ്പിക്കുന്നുണ്ടായി.
യു ലുക്ക് അറ്റ് ഗോഡ് ഫസ്റ്റ് ഓഫ് ഓൾ.
എന്നാൽ ആദ്യമായി നീ ദൈവത്തിൽ നോക്കുന്നെങ്കിൽ,
ആൻഡ് സീ ദാറ്റ് പ്രോബ്ലം ത്രൂ ഗോഡ്,
ദൈവത്തിലൂടെ ആ പ്രശ്നത്തെ നീ കാണുന്നെങ്കിൽ,
ദെൻ ഇറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ് ഓൾ ടുഗദർ.
അങ്ങനെയെങ്കിൽ അത് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ്.
ബ്ലെസ്ഡ് ആർ ദ പ്യുർ ഇൻ ഹാർട്ട്,
ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്.
ഇറ്റ്സ് നോട്ട് ഇനഫ് ജസ്റ്റ് ടു ഹാവ് എ ഗുഡ് കോൺഷ്യൻസ്,
ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടായിരിക്കുക എന്ന് മാത്രം പോരാ.
യു മസ്റ്റ് ഓൾസോ ഹാവ് എ പ്യുർ ഹാർട്ട്,
ഒരു ശുദ്ധ ഹൃദയം കൂടി നമുക്ക് ആവശ്യമാണ്.
ആൻഡ് ജീസസ് സെഡ് ദിസ് ഈസ് ഓൾ പാർട്ട് ഓഫ് ബിൽഡിംഗ് ദ ഹൗസ് സോ ദാറ്റ് ഇറ്റ് ഡസന്റ് കൊളാപ്സ്.
ഇതൊക്കെ ഭവന നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ഭവനം വീണു പോകാതിരിക്കൂ.
വാട്ട് സോർട്ട് ഓഫ് ചർച്ച് ഷാൽ വി ഗാദർ ടുഗദർ,
ഏത് വിധത്തിലുള്ള ഒരു സഭയിലാണ് നാം കൂടി വന്നിരിക്കുന്നത്.
What sort of people shall we gather together?
ഏത് വിധത്തിലുള്ള ആൾക്കാരെയാണ് നാം കൂട്ടി വരുത്തിയിരിക്കുന്നത്.
We must gather together those who love God with all their heart.
പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവരെയാണ് നാം കൂട്ടി വരുത്തേണ്ടത്.
So supposing I have an option to gather 10 people who love God with all their heart.
പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്ന 10 പേരെ കൂട്ടി വരുത്തുവാൻ എനിക്കൊരു അവസരമുണ്ടെങ്കിൽ,
or
alike
10 such people plus 90 others who are love God with half their heart.
അങ്ങനെയുള്ള 10 പേരും ബാക്കി 90 പേരും അവരുടെ അരമനസ്സോടുകൂടി ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ,
I'd like to work with 10 people who love God with all their heart.
എന്നാൽ അതിൽ ആ 10 പേരോട് കൂടെ പ്രവർത്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
I don't want a church with this mixed multitude of people who are half hearted.
ഈ വിധത്തിൽ മിക്സ് ആയിട്ടുള്ള ആ ഒരു വലിയ ജനക്കൂട്ടത്തോടുകൂടി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I'm not judging them.
ഞാൻ ആരെയും വിധിക്കുകയല്ല.
I'm just saying Jesus worked with those who love God with all their hearts.
കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ തന്നെ സ്നേഹിക്കുന്നവരോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്.
He didn't say the other people cannot come to the meetings.
മറ്റുള്ളവർക്ക് തന്റെ പ്രാർത്ഥനായോഗ കടന്നു വരുവാൻ പാടില്ല എന്ന് കർത്താവ്.
When he preached, so many people heard him.
കർത്താവ് പ്രസംഗിച്ചപ്പോൾ അനേകർ അത് കേട്ടിട്ടു.
He didn't stop them from listening to his messages.
അത് കേൾക്കുന്നവർ ആരെയും കർത്താവ് വിലക്കിയിട്ടില്ല.
Everybody could listen. Hundreds, thousands of people listened to his messages.
ആയിരക്കണക്കിന് ആൾക്കാർ കർത്താവിന്റെ വചനം കേട്ടിട്ടുണ്ട്.
When it came to working together, he called 11 people aside and said, I want to work with you.
എന്നാൽ തന്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ 11 പേരെ മാത്രമാണ് കർത്താവ് തിരഞ്ഞെടുത്തത്.
And if the others said, we'd also like to come.
എന്നാൽ മറ്റു പലരും ഞങ്ങളും വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ,
you come for the general meetings, everybody can come.
നിങ്ങൾ ഇങ്ങനെയുള്ള വലിയ പൊതു മീറ്റിംഗുകൾക്ക് കടന്നു.
Now I have to work with these 11.
എനിക്ക് പ്രവർത്തിക്കാനുള്ളത് ഈ 11 പേരോട് കൂടിയാണ്.
See this in Matthew chapter 5 verse 1.
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം.
Verse 1.
അതിന്റെ 1-ാം വാക്യം.
Jesus saw the multitudes.
അവൻ പുരുഷാരത്തെ കണ്ടാറേ.
What did he do? What did he do when he saw the multitudes?
പുരുഷാരത്തെ കണ്ടപ്പോൾ എന്താണ് ചെയ്തത്?
He went away from them. He went away. Yes.
അവരിന്ന് ദൂരെയങ്ങ് പോയോ?
Yes, he did.
അതെ.
He went up to the mountain. He left the multitudes and went to the mountain.
അതെ. അവനെ പുരുഷാരത്തെ വിട്ടിട്ട് മലമേൽ കയറി.
And then who came to him?
എന്നിട്ട് ആരാണ് അവന്റെ അടുത്തേക്ക് വന്നത്?
His disciples.
അവന്റെ ശിഷ്യന്മാർ.
And then it says in the next verse, he opened his mouth and began to teach them.
എന്നിട്ട് അവൻ തിരുവായ് ഒഴിഞ്ഞ് അവരോട് ഉപദേശിക്കുവാൻ തുടങ്ങി.
Tell me, if you can understand plain language, whom did he teach? Was he teaching the multitude or was he teaching the disciples? He was teaching the disciples.
അവന്റെ ശിഷ്യന്മാരെയാണ് പഠിപ്പിച്ചത്.
He saw the multitude.
അവൻ പുരുഷാരത്തെ.
Yeah, he said, I finished preaching to all of you.
ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
Yeah, he preached. We read in Matthew 4:23, he was preaching the gospel everywhere. He was teaching in their synagogues, proclaiming the gospel. But then he left them. Said, let's go to a mountain. And he took these 12 people. He says, now I have to tell you something.
ഇനിയും എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാൻ.
I see that Jesus worked with a few people.
വളരെ കുറച്ചുപേരോട് കൂടി ഒന്നിച്ചാണ്.
He was not at all interested in a crowd.
ഒരു വലിയ പുരുഷാരത്തിൽ കർത്താവിന് വലിയ താല്പര്യം ഒരിക്കലുമില്ല.
I see so many people today who want to, our church must grow, must have more people.
വളരെ ആൾക്കാരെ കൂട്ടുന്ന കാര്യത്തിൽ തൽപരരായ പരേ ദൃഷ്ടിയ ആൾക്കാരെ എനിക്ക്.
I say good if they all are disciples.
അവരെല്ലാം ശിഷ്യന്മാരുടെ ഗുണമുള്ളവരാണെങ്കിൽ നല്ലതാണ്.
But if you are going to gather a whole lot of half-hearted people, then it is better not to gather them at all.
എന്നാൽ കൂടുതൽ അരമനസ്സുള്ള അനേകരെ കൂട്ടുന്നതിൽ നല്ലത് ആരെയും കിട്ടാതിരിക്കുന്നതാണ്.
You know, when Noah gathered his church, there were only 8 people there.
നോഹ തന്റെ സഭ പണിതപ്പോൾ തനിക്ക് ഒരു 8 പേര് മാത്രമേ
ഉള്ളൂ. That's all his family members.
തന്റെ സ്വന്തം കുടുംബക്കാർ.
If he had lowered the standard, some more people would have come in.
ഒരുപക്ഷേ തന്റെ നിലവാരം താൻ കുറച്ചിരുന്നെങ്കിൽ അനേകർ കടന്നു വന്നേനെ.
Supposing he said, okay, I mean, once in a while, if you fall into adultery and all is not serious, please, you also come to the church. Supposing it Lord's standard, yeah, sometimes we have to fight with each other. Such people can also come. And that 8 may have become 80.
അങ്ങനെയെങ്കിൽ ആ 8 പേർക്ക് പകരം 80 പേരുണ്ടായിരുന്നില്ല.
And after some time it may have become 800.
അങ്ങനെയെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷം 800 ആയിരുന്നില്ല.
And finally God would have said, nobody is fit to go inside the ark. All of you can be destroyed.
അങ്ങനെയെങ്കിൽ അവസാനമായി ദൈവം പറഞ്ഞേനെ, ഇതിൽ ആരും തന്നെ ഈ പെട്ടകത്തിനുള്ളിലേക്ക് കടക്കുവാൻ യോഗ്യതയുള്ളവരല്ല.
And there'd have been nothing left.
അങ്ങനെയെങ്കിൽ ആരും ബാക്കി അവശേഷിക്കില്ല.
Thank God Noah was faithful.
വിശ്വസ്തനായിരുന്നതുകൊണ്ട് നോഹയോർ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം.
Jesus said, like the last days will be like the days of Noah.
ആ കർത്താവ് പറയുന്നു, അവസാന ദിവസങ്ങൾ നോഹയുടെ കാലം പോലെയായി.
So much of evil.
വളരെയേറെ ദുഷ്ടതകൾ.
But in the midst of that, God needs people like Noah.
എന്നാൽ അതിന്റെയൊക്കെ മധ്യത്തിൽ നോഹയെ പോലുള്ള ആൾക്കാരെ ദൈവത്തിന് ആവശ്യമാണ്.
Who are upright.
അത് വളരെ.
Who will not compromise.
ആ ലോകത്തോട് ഒരു വിധത്തിലും യോജിക്കാത്തവർ, കോംപ്രമൈസ് ചെയ്യാത്ത ആൾക്കാരെയാണ് ദൈവത്തിന്റെ.
Who will stand before God.
ദൈവത്തിന്റെ മുമ്പിൽ നേരോടെ നിൽക്കുന്നവർ.
And honor him.
ദൈവത്തെ ബഹുമാനിക്കുന്നവർ.
Keep the standards and not yield on any point.
ആ ദൈവത്തോട് ആ നിലവാരം നിലനിർത്തുകയും അത് ലോകത്തോടുള്ള ബന്ധത്തിൽ യാതൊരു വിധത്തിലും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ.
Those are the people who pure in heart with whom the house is built unshakable.
അങ്ങനെ ഉള്ള ആൾക്കാരെ കൊണ്ടാണ്, ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരെ കൊണ്ടാണ് അത് ഇളകാത്ത ഒരു ഭവനം പണിയുവാൻ.
What we have discovered is in every church other people will come along.
നാം കണ്ടുവരുന്നത് സഭകളിൽ മറ്റു വിധത്തിലുള്ള ആൾക്കാരും കടന്നു.
Yeah, let them come. But in the middle there must be a few people who are being built up together.
എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരുമിച്ച് പണിയപ്പെട്ട ഒരു കുറച്ച് ആൾക്കാർ ഉണ്ടായിരിക്കണം.
I found in every church there are always other people who come along who are not wholehearted.
എന്നാൽ ഞാൻ മിക്കവാറും സഭകളിൽ ഞാൻ കണ്ടുവരുന്നത് ഈ കടന്നുവരുന്ന എല്ലാവരും പൂർണ്ണതയുള്ളവരല്ല.
They are not sincere in their private life.
അവരുടെ രഹസ്യ ജീവിതത്തിൽ സത്യസന്ധതയുള്ളവരല്ല.
Supposing we have say 200 people in our church in Bangalore.
ഇവിടെ ബാംഗ്ലൂരിലെ സഭയിൽ ഒരുപക്ഷെ 200 പേർ ഉണ്ടായിരിക്കും.
How do I know whether they are all sincere in their private life?
അവരുടെ രഹസ്യ ജീവിതത്തിൽ അവർ സത്യസന്ധരാണെന്ന്.
Most of them are not.
അവരിൽ മിക്കവരും അങ്ങനെയല്ലായിരിക്കും.
In the center of the church there may be 15-20 brothers and sisters.
അതാ സഭയുടെ മധ്യത്തിലായിട്ട് 15-20 സഹോദരി സഹോദരന്മാരുണ്ടായിരിക്കും.
That is the church.
അതാണ് യഥാർത്ഥ സഭ.
The rest is all just there around coming to the meetings and singing the songs.
പറ്റുള്ളവരൊക്കെ അങ്ങനെ മീറ്റിംഗിൽ കടന്നു വരുന്നു, പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, കടന്നു പോകുന്നു.
In every church it will be like that.
എല്ലാ സഭകളും അങ്ങനെ തന്നെയാണ്.
You know, in the Old Testament tabernacle,
പഴയ നിയമത്തിലെ സമാഗമന കൂടാരം,
there were 3 parts.
അതിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു.
There was a big compound,
ഒരു വലിയ പ്രാകാരം,
and in there there was a little tent.
അതിൽ ഒരു കൂടാരം.
And in that tent also was divided into 2 parts.
ആ കൂടാരത്തിന്റെ രണ്ട് ഭാഗമായിട്ട്,
holy place, most holy place.
വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം.
So many people could come inside this outer court.
ഈ പ്രാകാരത്തിൽ അനേകർ കടന്നു വരാമായിരുന്നു.
All of them could not come into the holy place.
എന്നാൽ വിശുദ്ധ സ്ഥലത്ത് എല്ലാവർക്കും കടന്നു.
There is only priest.
അവിടെ പുരോഹിതന്മാർക്ക് മാത്രമേ
കടന്നു. Then the most holy place, nobody.
എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് ആർക്കും തന്നെ കടന്നു വരുവാൻ അനുവാദമില്ലായിരുന്നു.
There God was there.
അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടായി.
Now I find in the church also it's like that.
സഭയിലും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു.
There is an outer court.
ഒരു പ്രാകാരമുണ്ട്.
Many people come there.
അനേകർ കടന്നു വരും.
They are only interested in the forgiveness of sins.
പാപക്ഷമ അങ്ങനെയുള്ള വിഷയം മാത്രമേ
അവർക്ക് നോക്കൂ. Once a week I come from the meetings.
ഒരാഴ്ചയിൽ ഞാൻ
നടന്നു
വരുന്നു.
ആഴ്ചയിലൊരിക്കൽ ഞാൻ ആഴ്ചയിലെ
മറ്റു ദിവസങ്ങളിൽ എനിക്ക് സമയമില്ല, എനിക്ക് പണം ഉണ്ടാക്കണം, മറ്റു കാര്യങ്ങൾ
ചെയ്യണം.
എന്നാൽ എന്റെ പാവം ക്ഷമിക്കപ്പെടണം, എനിക്ക് പോകാൻ ആഗ്രഹമില്ല.
ഓക്കെ ഫൈൻ, ദാറ്റ് ഈസ് ദി ഔട്ടർ കോർട്ട് ബിലീവേഴ്സ്.
അത് ഈ പ്രാകാരത്തിൽ നിൽക്കുന്ന വിശ്വാസികൾക്ക് തുല്യമാണ്.
ദെൻ യു ഹാവ് ദിസ് ഹോളി പ്ലേസ്.
അടുത്തതായി വിശുദ്ധ സ്ഥലം.
There is a lot of work to be done. You've got to light the candles, you've got to put the bread here and burn the incense.
അവിടെ അനേക കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ തിരി കത്തിക്കണം, അവിടെ ധൂപം കാട്ടണം, അവിടെ കാഴ്ചയപ്പ് കൊണ്ടുവെക്കണം.
Those are people who want to do little more for the Lord.
അവർ ദൈവത്തിന് വേണ്ടി കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യം.
They want to serve.
ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുവാൻ
താല്പര്യം. The baptism of the Holy Spirit.
ദൈവത്തിന് പരിശുദ്ധാത്മാവിനാലുള്ള.
And this, they are serving.
അവർ ദൈവത്തെ സേവിക്കുന്നവരാണ്.
Good.
നല്ല കാര്യമാണ്.
But then there are a few people who go beyond all this to the most holy place.
ഇതിനപ്പുറമായി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നുപോകുന്ന ചുരുക്കം പേരുണ്ട്.
Those days they could not go. Now the veil has been rent, we can go inside.
അമ്മ അവർക്ക് പോകാൻ സാധ്യമല്ലായിരുന്നു. ഇന്ന് തിരുശീല കീറപ്പെട്ടതുകൊണ്ട് ഇന്ന് കടന്നു പോകാൻ.
Jesus died, that curtain was rent.
കർത്താവിന്റെ കാൽവരിയിലെ ബലി ചായപ്പോൾ ആ തിരുശീല രണ്ടായി.
When you go into the most holy place, who is there?
നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ആരാണുള്ളത്?
There is no sacrifice being made there.
അവിടെ ഒരു യാഗവും നടത്തുന്നില്ല.
No bulls being killed.
ഒരു കാളകളും അവിടെ
കൊല്ലപ്പെടുന്നില്ല. No incense, no candlestick, no lampstand, nothing.
ഒരു ധൂപം അർപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു മെഴുകുതിരി കത്തിക്കേണ്ട ആവശ്യമില്ല.
Holy God.
അവിടെ ദൈവ സാന്നിധ്യമാണ്.
What can you do there?
അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും?
Do not work. Then there are some better than that who are also interested in some service for God. But then there are people who are interested in fellowship. Fellowship with God and fellowship with one another. We've seen that in our church too. There are some people who are there every Sunday. They are really, they want their sins forgiven.
But
they have no time for anything else. They have to live for the world just like anybody else. They are occupied with all the things of the world. And then there are some people in our church who are a little better. Who are interested in serving also. Any conference, they are ready to do this and that and the other and any work. Even till late at night, they are willing to do so much work. Good. Very good. Because of such people, the conference goes smoothly. But some of these good brothers who are so zealous to work in the conference, when I sit with them and try to talk to them about God, they are not so interested and there is not much desire for fellowship with God. There are a few people
അങ്ങനെയുള്ള വിഷയത്തിൽ വളരെ കുറച്ചു പേർ മാത്രമേ
who are interested in God
വാസ്തവമായി ദൈവത്തിൽ താല്പര്യമുള്ള
and his word
ദൈവ വചനത്തിൽ താല്പര്യം
to know God better
ദൈവത്തെ കൂടുതൽ നന്നായി അറിയാൻ താല്പര്യമുള്ള
it's not that they don't serve service is secondary.
അവര് ദൈവീയ ചെയ്യുന്നില്ലെന്നല്ല, അതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്.
You know, there are some like Martha who are only interested in serving. They have no time to sit at the Lord's feet.
മാർത്തയെ പോലെ സേവനപരമായ കാര്യങ്ങൾ താല്പര്യമുള്ളവർ അനേകരുണ്ട്. അവർക്ക്
and you can make out such people.
അങ്ങനെയുള്ളവരെ
വളരെ എളുപ്പം മനസ്സിലാക്കുവാൻ സാധിക്കും.
ഇങ്ങനെയുള്ള മാർത്തമാർ ഒരുമിച്ച് കടന്നു വരുമ്പോൾ
what do they talk about?
അവരെന്താണ് സംസാരിക്കുന്നത് അറിയാം.
സർവീസ്.
അവര് സേവന വിഷയങ്ങൾ മാത്രം സംസാരിക്കും.
How to make better chapatis?
എങ്ങനെ നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയും?
By spiritually, I mean how to do better evangelism. That's the meaning.
നന്നായിട്ട് എങ്ങനെ സുവിശേഷ വേല ചെയ്യുവാൻ സാധിക്കും?
And how to give out tracts in a better way.
Tracts ഒക്കെ എങ്ങനെ
That's what the Marthas talk about.
And
how we are doing God's work here and we are doing God's work there and we are doing God's work here and this is all they talk about.
And
they have got reports and the reports are all about this is how many chapatis we made and this is how these things are all happening here and here.
ഇവിടെ ഇത്ര കാര്യങ്ങൾ ചെയ്തു ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്നുള്ള വലിയ നീണ്ട റിപ്പോർട്ടുകളൊക്കെ അവർ തയ്യാറാക്കുന്നത്
ഓൾ വെരി ഇംപ്രസീവ്
അതൊക്കെ വളരെ ആകർഷകമായ വിഷയങ്ങളാണ്
വൺ ഹോൾ ഏരിയ ഹാസ് ബീൻ കവർഡ് വിത്ത് ചപ്പാത്തീസ് ഓൾറെഡി
ഈ ഒരു ഏരിയ മുഴുവനും ചപ്പാത്തി കൊടുത്ത് തീർത്തു എന്നൊക്കെ അവർ പറയും
ഐ ആം നോട്ട് അഗൈൻസ്റ്റ് ഇറ്റ് They are hungry people, they need chapatis, I fully agree. But Jesus said, Martha, you are worried about many, many things. There is one thing which is more important than all this. I am not interested in the chapatis you are making in the kitchen first.
I am
first of all interested that you fellowship with me. When a man gets married, what does he want? Only somebody who makes chapatis in the kitchen? And he doesn't need to get married, he can just hire a servant.
That is enough.
In marriage, the first thing is fellowship.
When
Jesus got married to us, the first thing he wants from us is fellowship. Not service first. Blessed are the pure in heart means those who are taken up with God. God is everything to them. They have come through the veil into the most holy place.
And
they see God.
Say,
Lord, I want to fellowship with you. You know that real church is built in the most holy place. It is not built in the outer court. It is not built in the holy place. It is built in the most holy place.
It is built
in the place where people want God and they don't want anything else. I'm not saying that such people will not do any service. These people will also do service. But their service comes from the most holy place. And what they do remains forever. The type of work which Martha does will not remain forever. In the Old Testament, there's a very good example of this in Ezekiel 44.
Ezekiel 44.
The Lord says, among the Levites, there are two groups of priests. There were some people who were the sons of Zadok, verse 15, who were very faithful to me.
And there were
other people, also Levites. They went astray. When Israel went astray, they also went astray. They were the preachers who were always trying to find out, what do the people want to hear? We will preach that message. But the sons of Zadok, they said, we are not going to preach what people want to hear. We are going to preach to people what they need to hear. They were faithful and they were unpopular. And the Lord says, now, these sons of Zadok, they will come near to me to minister to me. That is in the most holy place. They shall stand before me. What about all the other people? And the other people, they shall only minister in the house. Let me show you that. Verse 13. Certain people, they shall not come near to me. They cannot come near to me to serve me. But, verse 14, they can look after the house and all the service and look after God's people. You see the difference? There are certain people whom God says, okay, you can do all the service for the people.
അതിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരോട് പറയുന്നു, നിങ്ങൾ ആൾക്കാർക്ക് വേണ്ടി മറ്റു ശുശ്രൂഷകളൊക്കെ ചെയ്താൽ.
But the sons of Zadok, you can come and minister to me.
എന്നാൽ സാദോക്കിന്റെ പുത്രന്മാർ, നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്ന് എന്റെ ശുശ്രൂഷ ചെയ്യണമെന്ന്.
Two types of priests.
രണ്ട് വിധത്തിലുള്ള പുരോഹിതന്മാരെ നോക്കണം.
Those who serve the people.
ഒന്ന് മനുഷ്യരെ സേവിക്കുന്നവർ.
And those who serve God.
ഒന്ന് ദൈവത്തെ സേവിക്കുന്നവർ.
For example.
ഉദാഹരണമായി.
When we do Christian medical work.
ക്രിസ്തീയ വൈദ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ,
എസ്റ്റാബ്ലിഷ് എ ഹോസ്പിറ്റൽ ഇൻ ദി നെയിം ഓഫ് ജീസസ്,
യേശുവിന്റെ നാമത്തിൽ നമ്മൾ ആശുപത്രികൾ പണി,
ഹെൽപ് thousands of sick people,
ആയിരക്കണക്കിന് രോഗികൾക്ക്,
or you establish a school, Christian school,
ക്രിസ്തീയ വിദ്യാലയങ്ങൾ ഉണ്ടാക്കും.
Yeah, that's a very good work.
അതൊക്കെ നല്ല ജോലിയാണ്.
Educate lot of people,
അനേകർക്ക് വിദ്യാഭ്യാസം കൊടുക്കും.
It's all serving people, which is very good.
മറ്റു മനുഷ്യർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്.
To serve God, that is another thing.
എന്നാൽ ദൈവത്തെ സേവിക്കുക എന്നുള്ളത് വേറൊരു വിഷയമാണ്.
You need to understand the difference.
ഇത് തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കുക.
Even in preaching.
അത് പ്രസംഗത്തിലായാലും.
I found there's a difference.
അതിൽ വ്യത്യാസമുള്ളതായിട്ട്.
For example, I stand up here.
ഉദാഹരണത്തിനായി ഞാൻ ഇവിടെ നിൽക്കുന്നു.
And I say, now let me see what type of people are here.
ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ്, ഇവിടെ ഉള്ളവർ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ.
I must say something that will not offend anybody sitting here.
ഇവിടെ ഇരിക്കുന്ന ആർക്കും വിഷമത്തിന് കാരണമായി ഒന്നും പറയാതിരിക്കുവാൻ ഞാൻ.
And if some new person comes and I say, oh, we should not say anything to offend him also.
അദ്ദേഹത്തിനും പ്രതികരണം ഉളവാകാത്ത വിധത്തില് ഒന്നും തന്നെ ഞാൻ പറയുകയില്ല. ഒരു പുതിയ ആൾ വന്നു.
We won't preach any false doctrine.
ഞാൻ തെറ്റായ ഒന്നും പ്രസംഗിക്കുന്നൊന്നല്ല.
But just say nice things which everybody is happy with.
എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം പറയുവാൻ.
For example, if I go to a brethren Pentecostal assembly,
ഉദാഹരണത്തിന് ഞാൻ ഒരു പെന്തക്കോസ്ത് സഭയിൽ
ബാങ് ദി ടേബിൾ ആൻഡ് സേ 40-50 ഹല്ലേലൂയാസ് ഇൻ ദി മിഡിൽ ഓഫ് മൈ മെസ്സേജ്,
ഞാൻ മേശമേലടിച്ച് 40-50 ഹല്ലേലൂയ എന്റെ സന്ദേശത്തിന്റെ ഇടയ്ക്ക് കയറി പറഞ്ഞാൽ,
ആൻഡ് പ്രേ വിത്ത് എ ഷേക്ക് ഇൻ മൈ വോയിസ് വെൻ ഐ പ്രേ,
വളരെ ഉച്ചത്തിൽ, വളരെ വികാര നിർഭരനായി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ,
ആൻഡ് സ്പീക്ക് ഇൻ ടങ്സ് ഇൻ ദി മിഡിൽ ഓഫ് മൈ മെസ്സേജ് ആൻഡ് ഇന്റർപ്രറ്റ് ഇറ്റ് ആൻഡ് ഓൾ ദാറ്റ്,
എന്റെ സന്ദേശത്തിനിടയിലായിട്ട് അന്യവാക്ക സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ,
എവരിബഡി ഈസ് വെരി ഹാപ്പി,
എല്ലാവർക്കും വളരെ സന്തോഷം തോന്നും.
ദെൻ ഐ ഗോ ടു ദി ബ്രദർ അസംബ്ലി,
അതിനുശേഷമായി ഞാൻ ബ്രദർ സഭയിൽ കടന്നു പോയാൽ,
ഐ വിൽ നോട്ട് ഡു എനി ഓഫ് ദീസ് തിങ്സ്,
ഇതൊന്നും ഞാൻ അവിടെ ചെയ്യില്ല.
ഐ ജസ്റ്റ് സ്റ്റാൻഡ് ദേർ ലൈക് എ സ്റ്റോൺ ആൻഡ് ജസ്റ്റ്
ഒരു കരിങ്കല്ലിനെ പോലെ ഞാൻ അവിടെ നിന്ന്
സ്പീക്ക് ക്വയറ്റ്ലി, ദേ ആർ ഓൾസോ ഹാപ്പി,
ശാന്തമായി സംസാരിക്കും, അവർക്കും സന്തോഷമാകും.
I can go to the Marthoma church and say some nice things about the Marthoma bishop and they're also happy.
പിന്നീട് ഞാൻ മാർത്തോമാ സഭയിൽ കടന്നു പോയി, അവിടെ മാർത്തോമാ സഭയുടെ ബിഷപ്പിനെ കുറിച്ച് ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും പറയും, അവരെയും സന്തോഷിപ്പിക്കും.
I can go to the Roman Catholic Church and say Mother Teresa is doing a very good work, which is correct.
അവര് ചെയ്യുന്ന റോമൻ കത്തോലിക്ക സഭയിൽ പോയി മദർ തെരേസ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് പറയും, നല്ല കാര്യം തന്നെയാണ്.
But I am serving people.
അങ്ങനെയെങ്കിൽ ഞാൻ ശരിക്കും മനുഷ്യരുടെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്.
I cannot be a servant of God.
ദൈവത്തിന്റെ ശുശ്രൂഷകനായിരിക്കാൻ സാധിക്കില്ല.
The pure in heart see God.
ശുദ്ധ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും.
Many times I have thought of it like this.
പലപ്പോഴും ഇതിനെക്കുറിച്ച് ഞാൻ,
when I preach,
ഞാൻ പ്രസംഗിക്കുമ്പോൾ,
supposing Jesus is sitting there.
ഒരുപക്ഷേ യേശു കർത്താവ് അവിടെ ഇരിക്കുന്നുണ്ട്.
He's sitting right there.
ഇവിടെ തന്നെ കർത്താവ് ഇരിക്കുന്നുണ്ട്.
And I'm preaching.
ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്.
Every time I want to look at him, what is he thinking of what I'm preaching?
ഓരോ നിമിഷവും ഞാൻ അവിടെ നോക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് എന്താണ് ചിന്തിക്കുന്നത്?
That is what I'm interested in.
ആ വിഷയമാണ്, അതിലാണ് ഞാൻ താല്പര്യം.
I'm not bothered what all the rest of you think of my preaching.
ഞാൻ പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളൊക്കെ എന്ത് ചിന്തിക്കുന്നുള്ളതല്ല എന്റെ.
Lord is there.
കർത്താവ് ഇവിടെ ഉണ്ട്. കർത്താവ് എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? അതാണ്.
That is serving God.
അതാണ് വാസ്തവമായും ദൈവത്തിന്റെ ശുശ്രൂഷ.
But if I come to a meeting and I don't realize that Jesus is there.
എന്നാൽ ഞാൻ ഒരു മീറ്റിംഗ് കടന്നു വന്നു, യേശു ഇവിടെ ഇല്ല എന്ന് ചിന്തിച്ച്,
and I only see people,
ഞാൻ മനുഷ്യരെ മാത്രം കണ്ട്,
then I'll be a servant of people.
ഞാനൊരു മനുഷ്യന്റെ ശുശ്രൂഷക്കാരനായി.
ഐ ടെൽ യു, 99% ഓഫ് പ്രീച്ചേഴ്സ് ഐ ഹവ് ഹേർഡ് ഇൻ മൈ ലൈഫ്, ദേ ഡോണ്ട് പ്രീച്ച് ഫാൾസ് ഡോക്ടറിൻ, ബട്ട് ദേ ആർ സെർവിംഗ് പീപ്പിൾ.
ഞാൻ മനസ്സിലാക്കിയ ഒരു വസ്തുതയുണ്ട്, അതായത് പ്രസംഗികളിൽ 99% അവരെ തെറ്റായ എന്തെങ്കിലും ഉപദേശിക്കുന്നവരല്ല, പിന്നെയോ അവർ മനുഷ്യരുടെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്.
ദേ ഡോണ്ട് നോ ദാറ്റ് ജീസസ് ഈസ് ഇൻ ദി മിഡ്സ്റ്റ്.
ദൈവം കർത്താവായ യേശുക്രിസ്തു അവരുടെ മധ്യത്തിലുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു.
യു കൻ സീ ആസ് യു ലിസൺ ദാറ്റ് സച്ച് പീപ്പിൾ ആർ ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ പ്ലീസിംഗ് പീപ്പിൾ.
അവരെ കൂടി വന്നിരിക്കുന്ന മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മാത്രം പ്രസംഗിക്കുന്നവരാണ്.
മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്,
സഹോദരി സഹോദരന്മാരെ,
ഡെവലപ് ദ ഹാബിറ്റ് ഓഫ് സീയിങ് ഗോഡ് ഇൻ എവറിഥിങ്.
നമ്മുടെ എല്ലാ പ്രവൃത്തി മണ്ഡലത്തിലും കർത്താവിനെ കാണുന്ന ആ സ്വഭാവം നാം വളർത്തിക്കൊണ്ടുവരാം.
ഐ സീ പീപ്പിൾ ബട്ട് ഐ സീ ദം ത്രൂ ഗോഡ്.
മനുഷ്യരെ കാണുന്നത് ദൈവത്തിലൂടെ ആയിരിക്കും.
ഐ ക്യാൻ സീ ഓൾ ഓഫ് യു.
എനിക്ക് നിങ്ങളെ എല്ലാവരെയും കാണും.
ബട്ട് ഐ നോ ദാറ്റ് ജീസസ് ഈസ് ഓൾസോ ഹിയർ.
എന്നാൽ യേശു ഇവിടെയുണ്ട്.
എവ്രിതിങ് ഐ ഡു ഐ ഹാവ് ടു ഡു ഇൻ ഹിസ് പ്രസൻസ്.
ഞാൻ ചെയ്യുന്നതെല്ലാം അവന്റെ സാന്നിധ്യത്തിൽ.
വൺ ഡേ ഹി വിൽ ആസ്ക് മീ.
ഒരു ദിവസം അവൻ എന്നോട് ചോദിക്കും,
why did you speak like this?
നീ എന്തിനാണ് അങ്ങനെ സംസാരിച്ചത്?
Why did you not speak on this?
നീ എന്തുകൊണ്ട് ഇത് സംസാരിച്ചില്ല?
What will I say?
എനിക്ക് എന്ത് പറയാം?
Lord, I thought somebody might get offended.
കർത്താവേ, ഒരുപക്ഷെ മറ്റൊരു സഹോദരന് അതുകൊണ്ട് ഒരു പ്രയാസം ഉളവാകും എന്ന് ഞാൻ ചിന്തിച്ചതാണ്.
I heard of a cobbler.
ഒരു
God fearing cobbler.
ഒരു തുണിയലക്കാരനെ കുറിച്ച്, ഒരു ചെരുപ്പൂത്തിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്.
He was a God fearing Christian.
വളരെ ദൈവഭക്തനായ ഒരു ചെരുപ്പൂത്തിയാണ്.
He always used to repair the shoes with the best leather available.
ഏറ്റവും നല്ല ലെതർ കൊണ്ട് ചെരുപ്പുകൾ റിപ്പയർ ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം.
And he had an assistant, small boy.
തനിക്ക് ഒരു സഹായി ഉണ്ടായിരുന്നു.
One small boy.
ഒരു ചെറിയ പയ്യൻ.
So one day he asked the master, this boy.
ഒരിക്കൽ ഈ പയ്യൻ തന്റെ യജമാനോട് ചോദിച്ചു,
See, you are wasting so much money using this first class leather.
ഇത്ര വിലപിടിപ്പുള്ള ലെതർ ഉപയോഗിച്ച് നീ എന്തുമാത്രം പൈസ വളരെ
യു കൻ മേക്ക് മോർ പ്രോഫിറ്റ് if you use some little useless leather.
വില കുറഞ്ഞ ലെതർ ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്ക് കൂടുതൽ പണം സമ്പാദിക്കാമല്ലോ.
Because these shoes will also get worn out quickly, they'll come back for repair more often.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ചെരുപ്പുകൾ എത്രയും വേഗം കേടായി പോകും, അവർ പിന്നെ നമ്മുടെ അടുത്ത് മടങ്ങി വരും.
That is what all the other cobblers are doing.
മറ്റേ ചെരുപ്പൂത്തികളെല്ലാം അങ്ങനെയാണല്ലോ ചെയ്യുന്നത്.
So you know what he told this boy?
ഇദ്ദേഹം ആ പയ്യനോട് എന്താ പറഞ്ഞു?
There is a difference, he said.
അതിനൊരു വ്യത്യാസം.
I am a Christian.
ഞാനൊരു ക്രിസ്ത്യാനിയാണ്.
I stand with, one day I will stand at the judgment seat of Christ.
ഒരു ദിവസം കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ ഞാൻ നിൽക്കും.
And when he calls me, John, come here.
അന്നോട് ജോണെ നീ ഇവിടെ വരിക എന്ന് പറയുമ്പോൾ,
And I come there.
ഞാൻ അവിടെ കടന്നു വരും.
Next to the judgment seat of Christ will be a big pile of shoes, all the shoes I repaired in my life.
കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ ഞാൻ ഇതുവരെ റിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ചെരുപ്പുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായി.
He was a simple man, that's how he understood it.
വളരെ നിസ്സാരനായ സാധാരണക്കാരനായ
the Lord will pick up each shoe.
കർത്താവ് ഓരോ ചെരുപ്പും പൊക്കി എടുത്ത്,
And if I use some useless leather there,
ഞാൻ എന്താ വളരെ വില കുറഞ്ഞ ലെതറാണ് ഉപയോഗിച്ചതെങ്കിൽ,
He'll ask me, John, why did you do this useless repair on this shoe?
ഓടെ നീ ഇത്ര വില കുറഞ്ഞ ജോലി എന്താണ് ഈ ചെരുപ്പിന്മേൽ ചെയ്തത് എന്ന് ചോദിച്ചു.
What will I say to him?
ഞാൻ കർത്താവിനോട് എന്ത് പറയും?
So he said, My little boy, I'm more worried about that than how much profit I make in this cobbler shop. I want to be more concerned about what the Lord thinks of me.
എന്നാൽ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നെ കുറിച്ച് എന്റെ കർത്താവ് എന്താണ് ചിന്തിക്കുന്നുള്ള വിഷയത്തിലാണ്.
That is the most important thing.
അതാണ് ഏറ്റവും പ്രധാനമായി.
See, that man did not see his customers, he saw God.
ആ വ്യക്തി തന്റെ കസ്റ്റമേഴ്സിനെ അല്ല പിന്നെയോ ദൈവത്തെയാണ്.
He didn't see profit, he saw God.
തൻ എത്ര ലാഭം ഉണ്ടാക്കാമെന്നുള്ളതല്ല പിന്നെയോ തന്റെ ദൈവത്തെയാണ് താൻ.
See, you can be an ordinary cobbler and you can see God if your heart is pure.
നിങ്ങൾക്ക് ഒരു വെറും സാധാരണക്കാരനായ ഒരു ചെരുപ്പൂത്തി ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം ശുദ്ധമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കും.
You read in John's Gospel,
യോഹന്നാന്റെ സുവിശേഷത്തിൽ,
in chapter 18,
അതിന്റെ 18-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു.
The people came to capture Jesus. Verse 3, all the officers and chief priests and Pharisees came with lanterns and torches and weapons.
അങ്ങനെ യൂത പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും വേണ്ടി ചേവരെയും കൂട്ടിക്കൊണ്ട് ദീവെട്ടിപ്പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു.
And Jesus, knowing everything that was going to come, he went forward.
യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന്,
Whom do you seek?
നിങ്ങൾ ആരെ തിരയുന്നു?
Jesus of Nazareth.
നസറായനായ യേശുവിനെ.
He said, I am he.
അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു.
And then Peter took out a sword, verse 10, and cut off the high priest's slave's ear.
ശിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലതുകാത് അറുത്തുകളഞ്ഞു.
And Jesus said,
യേശു പറഞ്ഞു,
put your sword back.
പത്രോസിനോട്,
the cup which my father has given me, shall I not drink it?
എനിക്ക് പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ?
Whom did Jesus see there?
അവിടെ യേശു കണ്ടത് ആരെയാണ്?
The father.
പിതാവിനെയാണ്.
That's what he said in verse 10. This is what the Father has given me. But whom did Peter see? Peter saw Judas.
ഈ പത്രോസ് കണ്ടത് യൂദായാണ്.
And I think if Judas was anywhere nearby, he would have hit him first.
യൂദാ തടുത്തെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ആദ്യമായി പത്രോസ് യൂദായെ തന്നെ അടിച്ചത്.
But he saw these Roman soldiers and all that, he started fighting with them.
ആണ് പത്രോസ് കണ്ടത്.
Jesus did not do that because he saw the Father.
എന്നാൽ യേശു കണ്ടത് തന്റെ പിതാവിനെയാണ്.
Even in a difficult situation,
വളരെ പ്രയാസമേറിയ ചുറ്റുപാടിൽ,
to see God,
ദൈവത്തെ കാണുക എന്നുള്ളത്,
God is there,
ദൈവം അവിടെയുണ്ട്.
Not just people,
മനുഷ്യരല്ല,
God,
ദൈവം തന്നെ.
Not just a betrayer,
ഒരു ഒറ്റിക്കൊടുക്കുന്നവനെയല്ല,
I don't see him,
ഞാൻ അവനെ കാണുന്നില്ല.
The Father has given me a cup to drink it, I'll drink it.
പിതാവ് എനിക്ക് കുടിക്കുവാൻ ഒരു പാനപാത്രം തന്നിരിക്കുന്നു.
I want to ask you, my brothers and sisters,
സഹോദരീ സഹോദരന്മാരെ, നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിക്കുവാൻ,
can you see God in a difficult situation also?
നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസമേറിയ വേളകളിൽ നിങ്ങൾ ദൈവത്തെ കാണാറുണ്ടോ?
When somebody stabs you in the back,
പുറകിൽ നിന്ന് ഒരാൾ നിങ്ങളെ കുത്തിയാൽ,
you see him or you see God?
ആ കുത്തുന്ന വ്യക്തിയാണോ അതോ ദൈവത്തെയാണോ?
When you are pure in heart, you see God.
നിങ്ങൾ ഹൃദയശുദ്ധി ഉള്ളവരാണെങ്കിൽ ദൈവത്തെ കാണണം.
Jesus said, if you listen to these words and obey them, your house will be built on the rock.
ഈ വചനങ്ങളെ കേട്ട് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ഭവനം പാറമേലടി സ്ഥാനം വിട്ടതായിരിക്കും.
Let's turn back to Matthew 5.
പത്താഴ്ച സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം.
So we see here what it means to be pure in heart.
ഹൃദയശുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളത് എന്താണെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും.
See one more thing, verse 9. Blessed are the peacemakers, for they shall be called sons of God.
ഒമ്പതാം വാക്യത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും.
See, from our side, we must always seek for peace with everybody.
നമ്മുടെ സൈഡിൽ നിന്ന് നാം എപ്പോഴും മറ്റുള്ളവരുമായിട്ട് സമാധാനം ഉണ്ടാക്കുവാൻ.
That is a mark of the sons of God.
അതാണ് ദൈവത്തിന്റെ പുത്രന്മാരുടെ അടയാളം.
If you are a quarrelsome type of person, you are a son of the devil.
നിങ്ങൾ എപ്പോഴും ചണ്ടയിലേക്ക് കലഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പിശാചിന്റെ മക്കളാണ്.
We can say the quarrelsome people, they shall be called the sons of the devil.
കലഹിക്കുകയും ചണ്ടയിടുകയും ചെയ്യുന്നവർ പിശാചിന്റെ മക്കൾ എന്ന് നമുക്ക് പറയുവാൻ.
But the peacemakers, they shall be called sons of God.
എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും.
Are you a peacemaker or you a troublesome person?
നിങ്ങൾ ഒരു സമാധാനം ഉണ്ടാക്കുന്നവരാണോ അതോ നിങ്ങൾ കലഹിക്കുന്നവരാണോ?
Sons of God are those who make peace.
ദൈവത്തിന്റെ മക്കൾ സമാധാനം ഉണ്ടാക്കുന്നവരാണ്.
Wherever they go, they seek for peace.
അവർ എവിടെ പോയാലും അവർ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്.
Are you one like that?
നിങ്ങൾ അവരിലൊരുവിടെ പോയാണോ?
Always seeking for peace.
എപ്പോഴും സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു.
Wherever you go,
നിങ്ങൾ എവിടെ പോയാൽ,
peace.
സമാധാനം.
The other person may not want peace, but I want it.
മറ്റുള്ളവർക്ക് ഒരുപക്ഷെ അത് ആഗ്രഹമില്ലായിരിക്കും, പക്ഷേ എനിക്ക് സമാധാനം.
Says Romans chapter 12.
റോമാലേഖനം 12 അധ്യായത്തിൽ
verse 18.
അതിന്റെ 18 വാക്യം.
This is, I think, the only commandment in the New Testament which says, do it if possible.
പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കൽപ്പന ഇതാണ്.
Nowhere do we read, if possible, don't lust with your eyes.
കഴിയുമെങ്കിൽ എന്ന് മറ്റെങ്ങും നമ്മൾ വായിക്കുന്നില്ല. കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ മോഹിക്കരുത്.
If possible, don't get angry.
കഴിയുമെങ്കിൽ കോപിക്കരുത് എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല.
No, there is no such command.
അങ്ങനെ ഒരു കൽപ്പന മറ്റെങ്ങും പറഞ്ഞിട്ടില്ല.
If possible, don't murder.
കഴിയുമെങ്കിൽ കൊലപാതകം ചെയ്യരുത്.
If possible, don't commit adultery.
കഴിയുമെങ്കിൽ വ്യഭിചാര കുറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്.
If possible, speak the truth.
കഴിയുമെങ്കിൽ സത്യം സംസാരിക്കുക എന്നെങ്ങും പറഞ്ഞിട്ട്.
No such commandment.
ഒരു കൽപ്പന.
But one commandment, it says, if possible.
കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരേ ഒരു കൽപ്പനയെ പുതിയ നിയമത്തിൽ നാം കാണുന്നു.
What is that?
അതെന്താണ്?
If possible, live at peace with all men.
കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും.
From your side, you must be willing.
നിങ്ങളുടെ വശത്തു നിന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടായി.
Peace is not dependent only upon you.
എന്നാൽ സമാധാനം നിങ്ങൾ ഒരുവരിൽ മാത്രം നിക്ഷിപ്തമായി.
Peace is dependent on the other person also.
അത് മറ്റേ രണ്ടാമത്തെ വ്യക്തിയിൽ കൂടി അടങ്ങിയിരിക്കുന്ന വിഷയം.
If he is not willing to have peace, then what to do?
അത് സമാധാനം ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് തന്നെയായിട്ട് അത് ചെയ്യുവാൻ കഴിയില്ല.
From your side, peace.
എന്നാൽ നമ്മുടെ സൈഡ് വശത്ത്,
like I said, yeah. Two hands, one hand refuses to cooperate, then there is no quarrel.
രണ്ട് കരങ്ങൾ തമ്മിലടിക്കാൻ, ഒരേ സാധിൽ സഹകരിക്കാൻ ഒരു കൈക്ക് ആ താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും ഒരു വഴക്കുണ്ടാവുകയും.
That's how it must be.
അങ്ങനെയായിരിക്കും.
From my side, I don't want to fight with anybody.
എന്റെ പക്ഷത്ത് നിന്ന് ഞാൻ ആരോടും ചണ്ടയിടുവാൻ ആഗ്രഹിക്കുന്നു.
I don't want to quarrel with anyone.
ഞാൻ ആരോടും കലഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
As much as lies in me, I want to be at peace with all men.
കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനമായിരിക്കാൻ ആഗ്രഹിക്കുന്നു.
Blessed are such peacemakers.
സമാധാനം ഉണ്ടാക്കുന്നവർ, അങ്ങനെ
ഭാഗ്യവാദത്തിന്റെ
പുത്രന്മാരാണ്.
ഹീബ്രൂസ് ചാപ്റ്റർ 12,
എബ്രായ ലേഖനം 12 അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം.
It says in verse 14, we must pursue peace with all men and sanctification, without which no one will see the Lord. Actually, both things, peace with all men and sanctification. Then only we can see the Lord. Can you say today that in your heart, you are at peace with all people in the world?
ഇന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ, നിങ്ങളുടെ ഹൃദയത്തിൽ ലോകത്തിലുള്ള എല്ലാവരോടും നിങ്ങൾ സമാധാനമായിരിക്കുന്നു?
The other person may be fighting that you can't do anything about.
മറുവശത്തുള്ളവർ ഒരുപക്ഷെ കലഹിക്കുന്നവനായിരിക്കാം.
But from your side,
എന്നാൽ നമ്മുടെ വശത്ത് നിന്ന്,
you have perfect peace.
നമുക്ക് സമ്പൂർണമായ സമാധാനമുണ്ട്.
To all people,
എല്ലാവരോടും,
those who have harmed you,
നിങ്ങളോട് ദ്രോഹം
ചെയ്തവരോട്, cheated you,
നിങ്ങളെ വഞ്ചിച്ചവരോട്,
those who have done many wrong things to you,
നിങ്ങൾക്കെതിരായിട്ട് വളരെയേറെ തെറ്റ് ചെയ്തവരോട്,
you say, I want to be at peace,
അങ്ങനെയുള്ളവരോട് സമാധാനമായിരിക്കാൻ,
with all of them,
എല്ലാവരോടും,
I want to be at peace,
ഞാൻ സമാധാനമായിരിക്കാൻ ആഗ്രഹിക്കുന്നു.
If that is your desire,
അങ്ങനെയുള്ള ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ,
then we can say that you are a son of God.
അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായും ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് എനിക്ക് പറയുവാൻ.
See, many people go to that verse which says, those who receive Jesus, they are sons of God.
പലരും ദൈവവചനത്തിലേക്ക് കടന്നു ചെന്നിട്ട് യേശുവിനെ കൈക്കൊള്ളുന്നവരെല്ലാം ദൈവപുത്രന്മാർ എന്ന് പറയാം.
Yeah, that is also in the Bible, John 1:12.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ,
as many as received him,
തന്നെ കൈക്കൊണ്ട് തന്റെ നാമത്തിൽ വിശ്വസിച്ചവർ ദൈവമാകുവാൻ അധികാരം കൊടുത്തു.
He gave them right to become children of God.
അവർ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു നമ്മൾ വായിക്കും.
But something more than that,
എന്നാൽ അതിനപ്പുറമായി,
if you are a peacemaker,
നിങ്ങൾ ഒരു സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ,
says you will be called a son of God,
നീ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും.
There's a difference between a child and a son.
ഒരു ശിശുവും ഒരു പുത്രനും തമ്മിൽ വ്യത്യാസമുണ്ട്.
You know that.
ആ വ്യത്യാസം നിങ്ങൾക്കറിയാം.
You have a child and you have a son.
നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ട്, നിങ്ങൾക്ക് ഒരു പുത്രനുമുണ്ട്.
A son has got responsibility.
ഒരു പുത്രൻ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ളവനാണ്.
A child has got no sense of responsibility.
എന്നാൽ ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു ഉത്തരവാദിത്തവുമില്ല.
You accept Jesus and you become a child of God. Okay. Now, how do you become a son? You must be a peacemaker. You must always have an attitude of heart that wants peace with others. That is how we build a house that will never shake.
അങ്ങനെയെങ്കിൽ മാത്രമേ ഒരിക്കലും ഇളകി പോകാത്ത ഒരു ഭവനം.
We want to gather together people in the church who want peace.
അങ്ങനെ സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികളെ,
യു കനോട്ട് ബിൽഡ് എ ചർച്ച് വിത്ത് ക്വാറൽസം ട്രബിൾസം പീപ്പിൾ.
അങ്ങനെ ചണ്ടി കലരുകയും ചെയ്യുന്നവരെ കൊണ്ട് നമുക്ക് സമ്മണിയുവാൻ കഴിയും.
So all these qualities we see in Matthew 5 are to help us to build a church which will never shake. Let's pray. Heavenly Father, we pray the word of God will come home to our hearts.
And
we'll build a church that can never be shaken. In Jesus' name. Amen.